പ്രൈസ് ദ ലോർഡ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 49 ഒന്ന് മുതൽ 7 വരെയുള്ള തിരുവചനങ്ങൾ. തീരദേശങ്ങളെ, വിദൂര ജനതകളെ, എൻ്റെ വാക്ക് കേൾക്കുവിൻ. ഗർഭത്തിൽ തന്നെ എന്നെ കർത്താവ് വിളിച്ചു, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവിടുന്ന് എന്നെ നാമകരണം ചെയ്തു. എൻ്റെ നാവിനെ അവിടുന്ന് മൂർച്ചയുള്ള വാളുപോലെയാക്കി, തൻ്റെ കൈയുടെ നിഴലിൽ അവിടുന്ന് എന്നെ മറച്ചു. എന്നെ മിനുക്കിയ അസ്ത്രമാക്കി, തൻ്റെ ആവനാഴിയിൽ അവിടുന്ന് ഒളിച്ചു വച്ചു. ഇസ്രായേലെ, നീ എൻ്റെ ദാസനാണ്, നിന്നിൽ ഞാൻ മഹത്വം പ്രാപിക്കും എന്ന് അവിടുന്ന് അരുളി ചെയ്തു. ഞാൻ പറഞ്ഞു, ഞാൻ വ്യർത്ഥമായി അധ്വാനിച്ചു, എൻ്റെ ശക്തി വ്യർത്ഥമായും നിഷ്ഫലമായും ചിലവഴിച്ചു. എങ്കിലും എൻ്റെ അവകാശം കർത്താവിലും പ്രതിഫലം ദൈവത്തിലുമാണ്. യാക്കോബിനെ തിരികെ കൊണ്ടുവരാനും ഇസ്രായേലിനെ തൻ്റെ അടുക്കൽ ഒന്നിച്ചു ചേർക്കാനും ഗർഭത്തിൽ വെച്ച് തന്നെ എന്നെ തൻ്റെ ദാസനായി രൂപപ്പെടുത്തിയ കർത്താവ് അരുളി ചെയ്യുന്നു. എന്തെന്നാൽ കർത്താവിനെ ആദരിക്കുകയും എൻ്റെ ദൈവം എനിക്ക് ശക്തിയാവുകയും ചെയ്തിരിക്കുന്നു. അവിടുന്ന് അരുളി ചെയ്യുന്നു, യാക്കോബിൻ്റെ ഗോത്രങ്ങളെ ഉയർത്താനും ഇസ്രായേലിൽ അവശേഷിച്ചിരിക്കുന്നവരെ ഉദ്ധരിക്കാനും നീ എൻ്റെ ദാസനായിരിക്കുക വളരെ ചെറിയ കാര്യമാണ്. എൻ്റെ രക്ഷ ലോകാതിർത്തി വരെ എത്തുന്നതിന് ഞാൻ നിന്നെ ലോകത്തിൻ്റെ പ്രകാശമായി നൽകും. ഏറ്റവും വെറുക്കപ്പെട്ടവനും ജനതകളാ നിന്ദിതനും ഭരണാധികാരികളുടെ ദാസനുമായവനോട് ഇസ്രായേലിൻ്റെ പരിശുദ്ധനും വിമോചകനുമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിന്നെ തിരഞ്ഞെടുത്ത ഇസ്രായേലിൻ്റെ പരിശുദ്ധനും വിശ്വസ്തനുമായ കർത്താവ് നിമിത്തം രാജാക്കന്മാർ നിന്നെ കാണുമ്പോൾ എഴുന്നേൽക്കുകയും പ്രഭുക്കന്മാർ നിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുകയും ചെയ്യും. എൻ്റെ രക്ഷ ലോകാതിർത്തി വരെ എത്തുന്നതിന് ഞാൻ നിന്നെ ലോകത്തിൻ്റെ പ്രകാശമായി നൽകും. സ്നേഹമുള്ളവരെ, ലോകത്തിൻ്റെ പ്രകാശമായ യേശുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ നമ്മൾ പഠന വിഷയമാക്കുകയാണ് ആഗമനകാലത്തിൻ്റെ 24 ദിവസങ്ങളിലും. ഒന്നിനു പിറകെ ഒന്നായി അനേകം പ്രവചനങ്ങൾ നമ്മൾ പഠന വിഷയമാക്കി. രണ്ടാം യെശയ്യ എന്നറിയപ്പെടുന്ന ബാബിലോൺ പ്രവാസകാലത്ത് ഇസ്രായേൽ ജനത്തോട് പ്രവചിച്ച യെശയ്യയുടെ പുസ്തകത്തിൽ നിന്നാണ് നമ്മൾ ഇന്നും ഒരു പ്രവചനമെടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത്. യെശയ്യ പ്രവാചകൻ്റെ പുസ്തകം 40 മുതൽ 55 വരെയുള്ള അധ്യായങ്ങൾ രണ്ടാം യെശയ്യ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് നമ്മൾ കണ്ടു. ആശ്വാസത്തിൻ്റെ പുസ്തകം എന്നാണ് ഇത് വിശേഷിപ്പിക്കപ്പെടുന്നത്. ദൈവം തങ്ങളെ കൈവിടിഞ്ഞു, ഉപേക്ഷിച്ചു, ശിക്ഷിച്ചു എന്ന് കരുതിയ ജനത്തോട് ദൈവം തന്നെ സൗമ്യമായി സംസാരിക്കുകയും ആശ്വാസം നൽകുകയും ചെയ്യുന്നതിൻ്റെ ചിത്രമാണ് ഈ പുസ്തകത്തിൽ മൊത്തമായി കാണുക. 49-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം കാണും, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ദൈവം ഒരിക്കലും മറക്കുകയില്ല, ശിക്ഷിക്കുകയില്ല, നശിപ്പിക്കുകയില്ല എന്ന സന്ദേശം ആവർത്തിച്ച് ഉദ്ഘോഷിക്കപ്പെടുകയാണ് ഈ പുസ്തകഭാഗത്ത്. 43-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം കാണും, സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോടുകൂടി ഉണ്ടായിരിക്കും, നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല, അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല, ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. കൂടെ നടക്കുന്ന ദൈവം, സംരക്ഷിക്കുന്ന ദൈവം, ആ ദൈവത്തിൻ്റെ സംരക്ഷണം ഒരിക്കലും അസ്തമിക്കുകയില്ല എന്നും എന്നും സ്നേഹം കൂടി ഉണ്ടായിരിക്കുമെന്നും ഈ പ്രവാചകൻ തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്, ഉദ്ബോധിപ്പിക്കുന്നത്. 54-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം, നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല, എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയുമില്ല. അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല, സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയുമില്ല. ഇതാണ് യെശയ്യയുടെ പുസ്തകത്തിൻ്റെ രണ്ടാം ഭാഗത്തെ മുഖ്യമായ സന്ദേശം. ഈ സന്ദേശം പ്രധാനമായി എടുത്ത് കേന്ദ്രീകരിച്ച് അവതരിപ്പിക്കുന്ന 4 കീർത്തനങ്ങളാണ് നമ്മൾ പഠന വിഷയമാക്കിക്കൊണ്ടിരിക്കുന്നത്. ആദ്യ കീർത്തനം ഇന്നലെ നമ്മൾ പഠന വിഷയമാക്കി. രണ്ടാമത്തെ കീർത്തനമാണ് ഇന്ന് പഠനത്തിനായി വായിച്ചത്, 49-ാമത്തെ അധ്യായത്തിൽ. ഇവിടെയും ദാസനെക്കുറിച്ചാണ് പറയുന്നത്. ഈ ദാസൻ്റെ സവിശേഷത, ആ ദാസനെ ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്തവനാണ്. മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ തിരഞ്ഞെടുത്തു. പ്രത്യേകമായി തിരഞ്ഞെടുത്ത് ഒരു വ്യക്തി എന്തിനു വേണ്ടിയാണ് തിരഞ്ഞെടുത്തത്? ജനതകൾക്ക് പ്രകാശമാകാൻ വേണ്ടി. അതെങ്ങനെയാണ് ചെയ്യുക? ദൈവം ഈ വ്യക്തിയെ തിരഞ്ഞെടുത്ത് പേര് കൊടുത്തു, അവനെ സംരക്ഷിച്ചു സൂക്ഷിക്കുകയാണ്. എൻ്റെ നാവിനെ അവിടുന്ന് മൂർച്ചയുള്ള വാളുപോലെയാക്കി. ദൈവത്തിൻ്റെ വചനം ഇരുവായത്തിലെ വാളുപോലെയാണെന്ന് ബൈബിൾ പലയിടത്തും കാണും. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കാൻ വേണ്ടി പ്രത്യേകമായി തിരഞ്ഞെടുത്ത വ്യക്തിയാണ്. എൻ്റെ നാവിനെ മൂർച്ചയുള്ള വാളുപോലെയാക്കി, ശസ്ത്രക്രിയ നടത്തുന്ന കത്തി പോലെയാണ് ദൈവത്തിൻ്റെ വചനം. ദുർമയതസ് തെറ്റായത് ദോഷമായതെല്ലാം മുറിച്ചു മാറ്റും, എങ്കിലേ ബാക്കിയുള്ള അവയവങ്ങൾ സുഖം പ്രാപിക്കൂ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ശസ്ത്രക്രിയ നടത്തുന്നത് പോലെ ചിലപ്പോൾ മുറിവേൽപ്പിച്ചു എന്ന് വരും. അത് മുറിവേൽപ്പിക്കുന്നു വധിക്കാൻ വേണ്ടിയല്ല, കൊല്ലാൻ വേണ്ടിയല്ല, ജീവൻ നിലനിർത്താൻ വേണ്ടിയാണ്. വാളുപോലെ മൂർച്ചയുള്ളതാക്കി, തൻ്റെ കൈയുടെ നിഴലിൽ അവിടുന്ന് എന്നെ മറച്ചു, എന്നെ മിനുക്കിയ അസ്ത്രമാക്കി തൻ്റെ ആവനാഴിയിൽ ഒളിച്ചു വെച്ചു. ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കാനായി പ്രത്യേകം തിരഞ്ഞെടുത്ത് ഒരുക്കിയ വ്യക്തിയാണ് ഈ ദാസൻ. ഇവനെ ദൈവം സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. അസ്ത്രത്തിൻ്റെ രണ്ട് സവിശേഷതകൾ: ഒന്ന്, അതിന് മൂർച്ചയുണ്ടായിരിക്കണം; രണ്ട്, അത് ലക്ഷ്യത്തിൽ തറച്ചു കയറാൻ സാധിക്കണം. അതിനുവേണ്ടിയാണ് ആവനാഴിയെ സൂക്ഷിച്ചു വയ്ക്കുന്നത്. അപ്പോൾ ഈ പ്രവാചകനെ ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത് ഒരുക്കിയിരിക്കുകയാണ് തൻ്റെ ലക്ഷ്യം നിർവഹിക്കാൻ വേണ്ടി. എന്തായിരുന്നു ആ ലക്ഷ്യം? ലോകത്തിൻ്റെ അതിർത്തികൾ വരെ ദൈവത്തിൻ്റെ രക്ഷയെത്തുന്നതിന് ലോകത്തിൻ്റെ പ്രകാശമായി നൽകുക. ഇതാണ് ദാസൻ്റെ ദൗത്യം. പക്ഷേ ഈ ദൗത്യം പെട്ടെന്ന് അങ്ങോട്ട് വിജയിക്കുകയില്ല എന്ന ഒരു സൂചന തുടക്കത്തിൽ തന്നെ പറയുകയാണ്. നാലാമത്തെ വാക്യത്തിൽ: ഞാൻ വ്യർത്ഥമായി അധ്വാനിച്ചു, എൻ്റെ ശക്തി വ്യർത്ഥമായും നിഷ്ഫലമായും ചിലവഴിച്ചു. പരാജയപ്പെട്ടു പോകുന്ന പ്രവാചകൻ്റെ ചിത്രം ഇവിടെ കാണാം. ഒരുപാട് പ്രവാചകന്മാർ അനുഭവിച്ചതാണ്, തൻ്റെ വാക്കുകൾ സ്വീകരിക്കപ്പെടുന്നില്ല, താൻ കൊണ്ടിരുന്ന സന്ദേശം ദൈവത്തിൻ്റെ സന്ദേശവുമായി സ്വീകരിക്കാൻ ജനങ്ങൾ തയ്യാറാകുന്നില്ല. അപ്പോഴേ പ്രവാചകൻ്റെ ജീവിതം ദുഷ്കരമായിത്തീരുന്നു, പ്രവാചകൻ തിരസ്കരിക്കപ്പെടുന്നു. ഇവിടെ ഒരു സൂചന മാത്രമേ ഉള്ളൂ: എന്നാലും ദൈവത്തിൻ്റെ കയ്യിലായിരിക്കും എൻ്റെ പ്രതിഫലം എന്ന പ്രത്യാശയോടുകൂടിയാണ് രണ്ടാമത്തെ കീർത്തനം അവസാനിക്കുന്നത്. നമുക്ക് മൂന്നാമത്തെ കീർത്തനത്തിലേക്ക് കടക്കാം. മൂന്നാമത്തെ കീർത്തനം 50:4-11 വാക്യങ്ങളിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യെശയ്യാ 50:4-11. പരിക്ഷീണന് ആശ്വാസം നൽകുന്ന വാക്ക്: ദൈവമായ കർത്താവ് എന്നെ ശിഷ്യനെ എന്ന പോലെ അഭ്യസിപ്പിച്ചു. പ്രഭാതം തോറും അവിടുന്ന് എൻ്റെ കാതുകളെ ശിഷ്യനെ എന്ന പോലെ ഉണർത്തുന്നു. ദൈവമായ കർത്താവ് എൻ്റെ കാതുകൾ തുറന്നു, ഞാൻ എതിർക്കുകയോ പിന്മാറുകയോ ചെയ്തില്ല. അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവിളും ഞാൻ കാണിച്ചു കൊടുത്തു. നിന്ദയിൽ നിന്നും തുപ്പലിൽ നിന്നും ഞാൻ മുഖം തിരിച്ചില്ല. ദൈവമായ കർത്താവിനെ സഹായിക്കുന്നതിനാൽ ഞാൻ പതറുകയില്ല. ഞാൻ എൻ്റെ മുഖം ശിലാതുല്യമാക്കി, എനിക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല എന്ന് ഞാൻ അറിയുന്നു. പ്രവാചകൻ വചനം പ്രഘോഷിക്കുന്നവനാണ്. ആ വചനം ആശ്വാസം നൽകുന്ന വചനമായിരിക്കും. തെറ്റ് ചെയ്യുന്നവരെ ശാസിക്കുന്നു, തിരുത്തുന്നു, അതിനേക്കാൾ കൂടുതൽ തകർന്നവരെ അവൻ ഉയർത്തുന്നു. പരിക്ഷീണന് ആശ്വാസം നൽകുന്ന വചനം, അതാണ് ദൈവത്തിൻ്റെ വചനം. ഇവിടെ പ്രത്യേകിച്ചും പ്രവാസത്തിൽ കഴിയുന്ന ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന വചനമാണ് ആവശ്യം. ശിക്ഷയേറ്റവർക്ക് വീണ്ടും ശിക്ഷയല്ല, ആവശ്യം രക്ഷയാണ്. പരിക്ഷീണന് ആശ്വാസം നൽകുന്ന വാക്ക്: ദൈവമായ കർത്താവ് എന്നെ അഭ്യസിപ്പിച്ചു. ദൈവത്തിൽ നിന്ന് കേട്ടവനാണ്, പഠിച്ചവനാണ്. ദൈവത്തിൻ്റെ വാക്ക് സ്വന്തമായി സ്വീകരിക്കുകയും അത് പ്രഘോഷിക്കുകയും ചെയ്യുകയാണ് ഈ പ്രവാചകൻ ചെയ്യുക. പക്ഷേ ഇതിനുവേണ്ടി ഒരുക്കിയ പ്രവാചകൻ്റെ ജീവിതം കൂടുതൽ വ്യർത്ഥമാവുക മാത്രമല്ല, പീഡനങ്ങളിലേക്ക് കടന്നു പോകുന്നതായിട്ടും ഇവിടെ രേഖപ്പെടുത്തുന്നു. അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവിളുകളും ഞാൻ കാണിച്ചു കൊടുത്തു. പ്രവാചക ദൗത്യം പീഡനങ്ങൾക്ക് കാരണമായിത്തീരുന്നു. ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കാൻ തയ്യാറാകാത്ത വ്യക്തികൾ ആ വചനം പ്രഘോഷിക്കുന്നവരെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ പ്രവാചകൻ പീഡിതനായിത്തീരുന്നു, രക്തസാക്ഷിത്വത്തിലേക്ക് നീങ്ങുന്ന ഒരു ചിത്രമാണ് ഇവിടെ കാണുക. ആരാണ് ഈ പ്രവാചകൻ? എന്താണ് ഇദ്ദേഹം ഏൽക്കുന്ന പീഡനങ്ങൾ? ഇവിടെയും പൂർണ്ണമായും വ്യക്തമല്ല. എന്താണ് ഇതിൻ്റെ ലക്ഷ്യം? അതും അത്ര തന്നെ വ്യക്തമല്ല. നമുക്ക് നാലാമത്തെ കീർത്തനത്തിലേക്ക് വരാം. നാലാമത്തേതാണ് ഏറ്റവും ദീർഘമായ കീർത്തനം. ഏറ്റവും വ്യക്തമായി ഈ ദാസൻ്റെ ദൗത്യം പറഞ്ഞു തരുന്നതും നാലാമത്തെ കീർത്തനമാണ്. നാലാമത്തെ കീർത്തനം യെശയ്യാ 52:13-53:12 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ ദാസന് ശ്രേയസ്സുണ്ടാവും, അവൻ അത്യുന്നതങ്ങളിലേക്ക് ഉയർത്തപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യും. ഇതൊരു ആമുഖമാണ്. വരാൻ പോകുന്നൊരു മഹത്വീകരണത്തെക്കുറിച്ചാണ് പറയുക. കാരണം ഇനി തൊട്ട് പിന്നാലെ പറയാൻ പോകുന്നത് മഹത്വത്തിൻ്റെ അല്ല, പീഡനത്തിൻ്റെയും വലിയ ദുരന്തത്തിൻ്റെയും ഒക്കെ കഥകളാണ്. അപ്പോഴിങ്ങനെ ദാസന് ശ്രേയസ്സുണ്ടാകും എന്ന് പറഞ്ഞതിന് ശേഷം ഈ ദാസൻ്റെ ജീവിതത്തിലേക്ക് ശ്രദ്ധ തിരിക്കുന്നു. പതിനാല് മുതലുള്ള വാക്യങ്ങൾ. അവനെ കണ്ടവർ അമ്പരന്നുപോയി. മനുഷ്യനെന്നും തോന്നാത്ത വിധം അവൻ വിരൂപനായിരിക്കുന്നു. അവൻ്റെ രൂപം മനുഷ്യൻ്റേതല്ല. അവൻ അനേക ജനതകളെ പരിഭ്രാന്തരാക്കും. രാജാക്കന്മാർ അവൻ മൂലം നിശബ്ദരാകും. അവരോട് പറഞ്ഞിട്ടില്ലാത്തവ അവർ കാണും, കേട്ടിട്ടില്ലാത്തവ മനസ്സിലാക്കുകയും ചെയ്യും. നമ്മൾ കേട്ടത് ആരു വിശ്വസിച്ചു? കർത്താവിൻ്റെ കരം ആർക്കു വെളിപ്പെട്ടിട്ടുണ്ട്? തൈച്ചെടി പോലെ, വരണ്ട ഭൂമിയിൽ നിൽക്കുന്ന മുള പോലെ അവൻ അവിടുത്തെ മുമ്പിൽ വളർന്നു. ശ്രദ്ധാർഹമായ രൂപഭംഗിയോ ഗാംഭീര്യമോ ആകർഷകമായ സൗന്ദര്യമോ അവനുണ്ടായിരുന്നില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. എന്തോ ഭീകരമായ ഒന്ന് ഈ ദാസന് സംഭവിക്കുകയാണ്. എല്ലാവരാലും വെറുക്കപ്പെടുക, കാണുന്നവർ പോലും ഭയന്നു മാറത്തക്ക വിധത്തിൽ വിരൂപനായി തീരുക, ഭീകരമായ എന്തോ രോഗം ബാധിച്ചതാണോ പീഡിപ്പിക്കപ്പെട്ടതാണോ എന്താണെന്ന് ഇവിടെ വ്യക്തമാവുന്നില്ല. പക്ഷേ ഈ ദാസൻ്റെ ജീവിതം വലിയ ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്നതായി ആരംഭത്തിൽ ചിത്രീകരിച്ചു. ഇനി കുറച്ചുകൂടി വിശദമാക്കുകയാണ് ഈ ക്ലേശങ്ങളുടെയും പീഡനങ്ങളുടെയും ചിത്രം. 53:4 മുതൽ, അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവനെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്. നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു. നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ആടുകളെപ്പോലെ നാം വഴിതെറ്റിപ്പോയി. നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി. നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവൻ്റെ മേൽ ചുമത്തി. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. മർദ്ദനത്തിനും ശിക്ഷാവിധിക്കും അധീനനായി അവൻ എടുക്കപ്പെട്ടു. എൻ്റെ ജനത്തിൻ്റെ പാപനിമിത്തമാണ് അവൻ പീഡനം ഏറ്റ് ജീവിക്കുന്നവരുടെ ഇടയിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടതെന്ന് അവൻ്റെ തലമുറയിൽ ആരു കരുതി? അവനൊരു അതിക്രമവും ചെയ്തില്ല. അവൻ്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടുമില്ല. എന്നിട്ടും ദുഷ്ടരുടെയും ധനികരുടെയും ഇടയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു. അവന് ക്ഷതമേൽക്കണമെന്നത് കർത്താവിൻ്റെ ഹിതമായിരുന്നു. അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. പരിഹാരബലിയായി തന്നെ തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തൻ്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ ഹിതം അവനിലൂടെ നിറവേറുകയും ചെയ്യും. തൻ്റെ കഠിനവേദനയുടെ ഫലം കണ്ട് അവൻ സംതൃപ്തനാകും. നീതിമാനായ എൻ്റെ ദാസൻ തൻ്റെ ജ്ഞാനത്താൽ അനേകരെ നീതിമാന്മാരാക്കും. അവൻ അവരുടെ തിന്മകളെ വഹിക്കുകയും ചെയ്യും. മഹാന്മാരോടൊപ്പം ഞാൻ അവന് അവകാശം കൊടുക്കും. ശക്തരോടുകൂടെ അവൻ കൊള്ള മുതൽ പങ്കിടും. എന്തെന്നാൽ അവൻ തൻ്റെ ജീവനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും പാപികളോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്തു. എന്നിട്ടും അനേകരുടെ പാപഭാരം അവൻ പേറി അതിക്രമങ്ങൾക്കു വേണ്ടി മാധ്യസ്ഥവും വഹിച്ചു. സുദീർഘമായ ഒരു കീർത്തനം, ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞ ഒരു കീർത്തനം. ആരാണ് ഈ വ്യക്തി? എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? അതികഠിനവും ദാരുണവുമായ പീഡനങ്ങൾ ഏൽക്കുന്ന ഈ ദാസനെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം ശ്രദ്ധേയമാണ്. തൻ്റെ തെറ്റുകൾക്കും കുറ്റങ്ങൾക്കുമുള്ള ശിക്ഷയല്ല ഈ ദാസൻ ഏറ്റെടുക്കുന്നത്. നമ്മുടെ അതിക്രമങ്ങൾക്കു വേണ്ടി അവൻ ശിക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ, ജനത്തിൻ്റെ മുഴുവനും പാപത്തിന് ഉത്തരവാദിയായി അഥവാ ജനത്തിൻ്റെ പാപം മുഴുവനും സ്വയം ഏറ്റെടുത്ത് അതിൻ്റെ ശിക്ഷ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ദാസൻ. അതിന് വൈക്കേറിയസ് സഫറിങ് എന്ന് പറയാറുണ്ട്. മറ്റൊരാളുടെ തെറ്റിന് പരിഹാരം അനുഷ്ഠിക്കുന്നവൻ, മറ്റൊരാൾ അനുഭവിക്കേണ്ട ശിക്ഷ സ്വയം ഏറ്റെടുക്കുന്നവൻ. ആരാണ് ഈ വ്യക്തി? ആരാണ് ഇത്ര കഠിനമായ വിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന, വധിക്കപ്പെടുന്ന വ്യക്തി? ജനത്തിൻ്റെ മുഴുവനും പാപത്തിനു വേണ്ടി ശിക്ഷിക്കപ്പെടുന്ന ഈ വ്യക്തി ആര് എന്ന ചോദ്യത്തിന് ഒരുപാട് ഉത്തരങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. ഉത്തരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഒരു കാര്യം കൂടി ഓർക്കണം. മരണം കൊണ്ട് അവസാനിക്കുന്നില്ല ഈ വ്യക്തിയുടെ ജീവിതം. പാപത്തിന് പരിഹാരമായി സ്വയം അർപ്പിച്ചു കഴിയുമ്പോൾ ദൈവം അവനെ ഉയർത്തുന്നതായിട്ട് പറയുന്നു. മരണത്തിനപ്പുറത്തൊരു ജീവിതത്തേക്ക്, ഒരു ഉത്ഥാനത്തിലേക്ക്, രക്ഷയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒന്നാണ് ഈ ദാസൻ്റെ ജീവിതം. ഒരുപാട് നിഗൂഢതകൾ, രഹസ്യാത്മകത നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി ദാസൻ. ദാസൻ എന്ന പദത്തിന് യബദ് എന്ന ഹീബ്രു വാക്കിന് അർത്ഥം അടിമയെന്നാവാം, പ്രതിനിധിയെന്നുമാകാം, ഒരു അംബാസഡറെ പോലെ. ദൈവത്തിൻ്റെ പ്രത്യേകമായ ദാസൻ. രാജാക്കന്മാരെ ദൈവത്തിൻ്റെ ദാസന്മാരെന്നാണ് വിളിച്ചിരുന്നത്. പ്രവാചകന്മാരെയും ദൈവത്തിൻ്റെ ദാസനെന്നാണ് വിളിച്ചിരുന്നത്. പൗലോസ് പറയും, ഞാൻ ക്രിസ്തുവിൻ്റെ ദാസനാണ്. സ്ഥാനപതി എന്ന അർത്ഥവുമുണ്ട്. ഇപ്പോഴേ വിവിധങ്ങളായ അർത്ഥതലങ്ങളുള്ളതാണ് ഈ പദം. അത് മകൻ, പുത്രൻ എന്നുവരെയും വിശേഷിപ്പിക്കാവുന്നതാണ്. അപ്പോഴാരാണ് ഈ ദാസൻ? ഇസ്രായേൽ ജനമാണ് ഈ കീർത്തനങ്ങളുടെ പിന്നിൽ നിൽക്കുന്ന ദാസൻ എന്ന ഒരു വ്യാഖ്യാനം ഇന്നും അനേകം പേര് സ്വീകരിക്കുന്നുണ്ട്. ഇസ്രായേലിനെ പലപ്പോഴും കർത്താവിൻ്റെ ദാസൻ എന്ന് വിശേഷിപ്പിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം ഇസ്രായേൽ ജനത്തെക്കുറിച്ചാണ് എന്ന് കരുതുന്നവരുണ്ട്. പക്ഷേ ഇസ്രായേൽ ജനത്തെ മൊത്തമായി കാണുമ്പോൾ ഈ ഇസ്രായേൽ ജനം എങ്ങനെ ഇസ്രായേൽ ജനത്തിൻ്റെ തന്നെ പാപത്തിന് പരിഹാരമായി തീരുന്നു, ഇസ്രായേൽ ജനം തന്നെ ഇസ്രായേൽ ജനത്തോടെങ്ങനെ സുവിശേഷം പ്രഘോഷിക്കുന്നു എന്നൊക്കെയുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ പോകുന്നു. ഒരു സംഘാത വ്യക്തിത്വം, ഒരു ജനതയെ മുഴുവനും കൂടി ഒരു വ്യക്തിയായി കണക്കാക്കുന്ന കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു സംഘാത വ്യക്തിത്വമായി ഈ ദാസനെ കാണുന്നവരുണ്ട്. പക്ഷേ അത് പൂർണ്ണമായും തൃപ്തികരമായ ഒരു വിശദീകരണമാകുന്നില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ചരിത്രപുരുഷനായിരിക്കാം ഇവിടെ പരാമർശിക്കപ്പെടുന്നത് എന്ന് കരുതുന്നവരുണ്ട്. അത് സെദെക്കിയ രാജാവാണെന്ന് പറയുന്നവരുണ്ട്, അല്ല ഹെസെക്കിയ രാജാവാണ് എന്ന് പറയുന്നവരുണ്ട്, അഥവാ ദാവീദാണെന്ന് കരുതുന്നവരുണ്ട്. ഇതൊന്നുമല്ല, രാജാക്കന്മാരാരുമല്ല, ഇവിടെ ഒരു പ്രവാചകനാണ് ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്നത് എന്ന വ്യാഖ്യാനവും കൊടുക്കാറുണ്ട്. അതിന് രണ്ട് വ്യാഖ്യാനങ്ങളാണ് വരിക. ഒന്ന്, ഈ പ്രവാചകൻ സ്വന്തം പേരു പറയാത്ത വ്യക്തി, രണ്ടാം ഏശയ്യ നമ്മൾ വിശേഷിപ്പിക്കുന്ന ഈ പ്രവാചകൻ തന്നെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് എന്ന് കരുതുന്നവരുണ്ട്. അല്ല, ജെറമിയായാണ് ഇവിടെ നിൽക്കുന്നത്, ജെറമിയായുടെ ജീവിതത്തെ കണ്ടുകൊണ്ടാണ് ഈ ഗാനം രചിച്ചത് എന്ന് പറയുന്നവരും ഉണ്ടാകും. പക്ഷേ ജെറമിയായാവട്ടെ, രണ്ടാം ഏശയ്യയാവട്ടെ, ഈ പറയുന്ന ദാസൻ കീർത്തനങ്ങളിൽ കാണുന്ന എല്ലാ കാര്യങ്ങൾക്കും വിശദീകരണം കൊടുക്കാൻ അപര്യാപ്തമായിത്തീരുന്നു. എങ്ങനെ പാപിയായൊരു മനുഷ്യൻ്റെ ജീവിതം മറ്റുള്ളവരുടെ പാപത്തിന് പരിഹാരമായി അർപ്പിക്കപ്പെടാൻ സാധിക്കും? എങ്ങനെ ആ വ്യക്തിയുടെ മരണം എല്ലാവർക്കും രക്ഷ നൽകുന്നു? ഇതിനൊന്നും വിശദീകരണം ഇവിടെ കിട്ടുകയില്ല. അതുകൊണ്ട് ഈ ദാസകീർത്തനങ്ങളുടെ പിന്നിൽ അജ്ഞാതമായ ഏതോ ഒരു നിഗൂഢ വ്യക്തി നിലനിൽക്കുന്നു. ആ വ്യക്തിയെയാണ് നമ്മൾ രക്ഷകൻ എന്ന് വിശേഷിപ്പിക്കുക. ഇത് വരാനിരുന്ന ഒരു രക്ഷകനെക്കുറിച്ചുള്ള പ്രവചനമാണ്. പ്രവാചകനായി പ്രത്യക്ഷപ്പെടുകയും സഹനത്തിലൂടെ, മരണത്തിലൂടെ ജനത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുകയും ആ സഹനത്തിനും മരണത്തിനും അപ്പുറത്ത് ഉത്ഥാനത്തിലൂടെ രക്ഷ നൽകുകയും ചെയ്ത യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു പ്രവചനമാണ് ഇത് എന്ന് വിശ്വാസമുള്ളവർ, ബൈബിൾ പഠിക്കുന്നവർ കരുതുന്നു. ഇങ്ങനെയാണ് പുതിയ നിയമം ഇതിനെ വിശേഷിപ്പിച്ചത്. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 8-ാമത്തെ അധ്യായത്തിൽ ഫിലിപ്പോസ് എന്ന ഡീക്കൻ എത്യോപ്യക്കാരനായൊരു സർക്കാർ ഉദ്യോഗസ്ഥനെ മാനസാന്തരപ്പെടുത്തുന്ന സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എത്യോപ്യയിൽ നിന്ന് ജെറൂസലം ദേവാലയം സന്ദർശിക്കാൻ തീർത്ഥാടകനായി വന്ന ആ സേവകൻ മടങ്ങിപ്പോകുമ്പോൾ ബൈബിളിൻ്റെ ഒരു കോപ്പി, ഏശയ്യയുടെ പുസ്തകത്തിൻ്റെ ഒരു പകർപ്പും കൂടെ കൊണ്ടുപോയി. അദ്ദേഹം പോകുന്ന വഴിക്ക് രഥത്തിലിരുന്നു കൊണ്ട് ഇത് വായിക്കുകയായിരുന്നു. ഈ ചുരുൾ ദൈവത്തിൻ്റെ ആത്മാവ് ഫിലിപ്പിനോട് പറഞ്ഞു, നീ പോയി ആ രഥത്തോട് ചേർന്ന് നടക്കുക. രഥത്തോട് ചേർന്ന് നടക്കുമ്പോൾ ഇയാൾ ഒരു പുസ്തകഭാഗം വായിക്കുന്നത് കേട്ടു. ആ വായിച്ചത് ഇപ്രകാരമായിരുന്നു. അപ്പസ്തോല പ്രവർത്തനം 8-ാമത്തെ അധ്യായം 32-33 വാക്യങ്ങൾ അവൻ വായിച്ചുകൊണ്ടിരുന്ന വിശുദ്ധ ഗ്രന്ഥഭാഗം ഇതാണ്: കൊലയ്ക്ക് കൊണ്ടുപോകുന്ന ആടിനെ പോലെയും രോമം കത്തിരിക്കുന്നവൻ മുമ്പിൽ മൂകമായി നിൽക്കുന്ന ആട്ടിൻകുട്ടിയെപ്പോലെയും അവൻ തൻ്റെ വായ തുറന്നില്ല. അപമാനിതനായ അവന് നീതി നിഷേധിക്കപ്പെട്ടു. അവൻ്റെ പിൻതലമുറയെപ്പറ്റി ആര് വിവരിക്കും? എന്തെന്നാൽ ഭൂമിയിൽ നിന്ന് അവൻ്റെ ജീവൻ അപഹരിക്കപ്പെട്ടു. പക്ഷേ അണ്ടൻ ഫിലിപ്പോസിനോട് ചോദിച്ചു, ആരെക്കുറിച്ചാണ് പ്രവാചകൻ ഇത് പറയുന്നത്? തന്നെക്കുറിച്ച് തന്നെയോ അതോ മറ്റൊരാളെക്കുറിച്ചോ? ആരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ആരെക്കുറിച്ചാണ് ഇത് പറയുക? അവിടെയാണ് ഫിലിപ്പോസ് ആരംഭിക്കുന്നത്. ഇത് തന്നെക്കുറിച്ചല്ല, വരാനിരുന്ന രക്ഷകനെക്കുറിച്ചാണ്. ആ രക്ഷകനാണ് യേശു ക്രിസ്തു എന്ന് ഫിലിപ്പോസ് സ്ഥാപിക്കുകയായി. യേശു ദൈവത്തിൻ്റെ ദാസൻ, ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രീതിപാത്രം. ഈ ദാസനെക്കുറിച്ച് പറഞ്ഞ എല്ലാ കാര്യങ്ങളും യേശുവിൽ പൂർത്തിയാവുന്നതായി സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുവിനെ ദാസനായി പ്രത്യേകം തിരഞ്ഞെടുത്ത് അവതരിപ്പിക്കുന്ന ബൈബിൾ ഭാഗം. ഉദാഹരണത്തിന് മത്തായി എഴുതിയ സുവിശേഷം 12-ാമത്തെ അധ്യായം 18-21 വാക്യങ്ങളിൽ ഏശയ്യയുടെ പുസ്തകം 42-ാമത്തെ അധ്യായം 1-4 വാക്യങ്ങൾ ഉദ്ധരിക്കുകയാണ്. സ്വരമുയർത്താത്ത, ഒച്ച വെക്കാത്ത, ബഹളം വെക്കാത്ത ദൈവത്തിൻ്റെ ദാസൻ. മത്തായി 12-ാമത്തെ അധ്യായം 18-21. യേശയ്യ പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇത്. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ. ഞാൻ അവൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ അയക്കും. അവൻ വിജാതിയരെ ന്യായവിധി അറിയിക്കും. അവൻ തർക്കിക്കുകയോ ബഹളം കൂട്ടുകയോ ഇല്ല. തെരുവീഥികളിൽ അവൻ്റെ ശബ്ദം ആരും കേൾക്കുകയില്ല. നീതിയെ വിജയത്തിലെത്തിക്കുന്നതുവരെ അവൻ ചതഞ്ഞ് ഞങ്ങളെ ഓടിക്കുകയില്ല, പുകഞ്ഞെതിരെ കെടുത്തുകയുമില്ല. അവൻ്റെ നാമത്തിൽ വിജാതിയർ പ്രത്യാശ വയ്ക്കും. ഇത് യേശുവിൽ പൂർത്തിയാവുന്നതായി മത്തായി എടുത്തു പറയുകയാണ്. അനേകം പേർ അവനെ അനുഗമിച്ചു. അവരെ അവൻ സുഖപ്പെടുത്തി. തന്നെ പരസ്യപ്പെടുത്തരുതെന്ന് അവൻ അവരോട് കൽപ്പിച്ചു. ഇത് യേശയ്യ വഴി അരുളി ചെയ്യപ്പെട്ടത് പൂർത്തിയാകാൻ വേണ്ടിയാണ്. അപ്പോൾ യേശയ്യ പ്രവാചകൻ പ്രവചനമായി അയച്ച ഈ ദാസകീർത്തനം യേശുവിൽ പൂർത്തിയാവുകയാണ്. വരാനിരുന്ന രക്ഷകനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു പ്രവചനമായിരുന്നു ഇത്. അവൻ സ്വരമുയർത്തുകയില്ല. മത്തായി എഴുതിയ സുവിശേഷം 11:29 ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്. തന്നിലേക്ക് കടന്നു വരുന്നവരെ അവനൊരിക്കലും ഉപേക്ഷിക്കുകയില്ല. അവൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. വിജാതിരുടക്കിലേക്ക് സുവിശേഷം, ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് യേശുവാണ് ശിഷ്യന്മാരെ പറഞ്ഞയക്കുന്നത്. അവൻ ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയില്ല. യേശുവിൻ്റെ ശൈലി പാവപ്പെട്ടവരെ, അവഗണിക്കപ്പെട്ടവരെ സ്വന്തമായി സ്വീകരിക്കുന്നവരായിരുന്നു. കല്ലെറിയാൻ കൊണ്ടുവന്ന പാപിനിയെ അവിടുന്ന് രക്ഷിക്കുമ്പോൾ, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യത്തെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കല്ലുമായി വന്നവരുടെ എല്ലാം കല്ല് താഴെയിട്ട് പോകാൻ നിർബന്ധിച്ചവൻ, തൻ്റെ മുമ്പിൽ തൻ്റെ അടുക്കൽ വന്ന് കരഞ്ഞ് കണ്ണീരുകൊണ്ട് പാദം കഴുകിയവരോട് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, സമാധാനത്തോടെ പോവുക എന്ന് പറഞ്ഞയച്ചവൻ ചതഞ്ഞ ഞാങ്ങണ ഒടിക്കാത്തവനാണ്. അല്പമെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ ആ വിശ്വാസത്തെ ഊതിക്കത്തിക്കുന്നവനാണ്. നിനക്ക് സാധിക്കുമെങ്കിൽ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ പിശാചുബാധിതനായ മകൻ്റെ പിതാവിനോട് കർത്താവ് പറഞ്ഞു, നിനക്ക് സാധിക്കുമെങ്കിലെന്നോ? വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യമാണ്. അതിനാ പിതാവ് നിലവിളിച്ചു, കർത്താവ് ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസത്തെ പരിഹരിച്ച് ശക്തിപ്പെടുത്തണം. അല്പവിശ്വാസികളെ എന്ന് ശിഷ്യന്മാരെ ശാസിച്ചാലും ആ അല്പവിശ്വാസത്തെ ഊതി കത്തിക്കുന്നവനായിരുന്നു യേശു. അവൻ പുകഞ്ഞെതിരി കത്തിക്കുകയാണ്, ഊതിക്കെടുത്തുകയല്ല ചെയ്യുന്നത്. ആശ്വാസം നൽകുന്ന വചനമാണ് അവൻ പ്രഘോഷിക്കുക. അധ്വാനിക്കുന്നവരും ഭാരമോഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, യേശു തന്നെയാണ് പറഞ്ഞത്. മത്തായി 11:28 അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവളും അവൻ വിട്ടുകൊടുത്തു. തുപ്പലിൽ നിന്ന് അവൻ മുഖം തിരിച്ചില്ല എന്ന് പറയും. യേശുവിൻ്റെ പീഡാനുഭവ വിവരണം വളരെ വ്യക്തമായി എടുത്തു കാണിക്കുന്നതാണ്. അവർ അവനെ അടിച്ചു, അവൻ്റെ മുഖത്ത് തുപ്പി. പീലാത്തോസിൻ്റെ കൽപ്പന അനുസരിച്ചാണ്, പീലാത്തോസിൻ്റെ അങ്കണത്തിൽ വെച്ച് അവനെ ചമ്മട്ടിക്കൊണ്ട് അടിക്കുക. അടിച്ചവർക്ക് പുറം അവൻ വിട്ടുകൊടുത്തു. ഇനി അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ അക്കമിട്ട് ഒന്നൊന്നായി യേശുവിൽ പൂർത്തിയാവുന്നതായി സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവനെ പരിഹസിച്ചു, അവൻ്റെ മേൽ തുപ്പി, അവൻ തൻ്റെ മുഖം ശിലാതുല്യം കഠിനമാക്കിയെന്ന് പറയും. അത് ലൂക്കാ എഴുതിയ സുവിശേഷം 9:51 ഒറിജിനൽ ഭാഷയിലേക്ക് കടന്നുപോയാൽ അവൻ തൻ്റെ മുഖം ജെറൂസലത്തേക്ക് പോകാൻ കഠിനമാക്കിയെന്ന് പറയും. ഹി സെറ്റ് ഹിസ് ഫേസ് ടു ഗോ ടു ജെറൂസലം. പോകാൻ ഉറച്ചു എന്നാണ് പറയുക. ഒരു ഉറച്ച തീരുമാനമാണ്. എന്തു വന്നാലും പിൻവലിയാത്ത രീതിയിൽ ഉറച്ച തീരുമാനത്തോടുകൂടി പീഡനങ്ങളെയും മരണത്തെയും മുന്നിൽ കണ്ടുകൊണ്ട് ജെറൂസലത്തേക്ക് പോകുന്ന യേശു. അവൻ്റെ ദുഃഖങ്ങളാണ് നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് മുറിവേൽപ്പിക്കപ്പെട്ടത്. പത്രോസ് എഴുതിയ 1 2:24-25 യേശുവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും ഒക്കെ അർത്ഥം നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ഇപ്പോൾ യേശുവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ചുള്ള ഒരു മുൻകൂട്ടി വ്യക്തമായ പ്രവചനമാണ് ഈ 53 നമ്മൾ കാണുക. എല്ലാം യേശുവിൽ പൂർത്തിയായി. അപ്പോൾ ആരാണ് ഈ ദാസൻ എന്ന ചോദ്യത്തിന്, ഇത് മറ്റാരുമല്ല, ദൈവം അയക്കാനിരുന്ന എൻ്റെ പുത്രൻ തന്നെയാണ്. ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചാണ് അവൻ കടന്നു വന്നത്. അവൻ വചനം പ്രഘോഷിക്കുക മാത്രമല്ല, തൻ്റെ ജീവൻ ബലിയായി സമർപ്പിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ യേശുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുമ്പോൾ യേശു നൽകുന്ന ശാന്തിയും സമാധാനവും സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ ഒരു കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. അവൻ നമുക്ക് നൽകുന്ന രക്ഷ അവൻ്റെ മരണത്തിലൂടെയാണ് കിട്ടിയത്. നമ്മുടെ ദുഃഖങ്ങളും വേദനകളും മാത്രമല്ല, നമ്മുടെ പാപങ്ങൾ പോലും അവൻ ഏറ്റെടുത്തു. നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തു, അതിൻ്റെ ഫലമാണ് അവൻ്റെ കുരിശ്. അപ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ടിയിരുന്ന ശിക്ഷ അവൻ നമുക്ക് വേണ്ടി സ്വീകരിക്കുകയാണ്. അങ്ങനെ എല്ലാ മനുഷ്യരുടെയും പാപങ്ങൾക്ക് അവൻ പരിഹാരമനുഷ്ഠിക്കുന്നു. ഇതിനെക്കുറിച്ച് BC 6 ജീവിച്ചിരുന്ന പ്രവാചകനിലൂടെ പറഞ്ഞു വെച്ചതാണ് നമ്മൾ കേട്ടത്. അപ്പോൾ 6 നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ദൈവം ഈ പദ്ധതി വെളിപ്പെടുത്തിയിരുന്നു. ആരംഭം മുതലേ ഉണ്ടായിരുന്ന പദ്ധതിയാണ്. അപ്പോൾ യേശുവിൽ സംഭവിച്ചതൊന്നും ആകസ്മികമായി സംഭവിച്ചതല്ല. യേശുവിൻ്റെ പീഡാനുഭവത്തെയും മരണത്തെയും കുറിച്ച് ഇനിയും നമ്മൾ പഠിക്കും, ധ്യാന വിഷയമാക്കും സങ്കീർത്തനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ. പക്ഷേ ഈ ദാസകീർത്തനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ദാസകീർത്തനത്തിൻ്റെ രണ്ട് ഭാഗങ്ങൾ ഓർത്തിരിക്കുക. ഒന്ന്, ദാസൻ പ്രവാചകനാണ്, പ്രവാചക ദൗത്യമാണ് ദാസൻ്റേത്. രണ്ട്, ആ ദാസൻ സഹനത്തിലൂടെയും മരണത്തിലൂടെയുമാണ് രക്ഷ നൽകുന്നത്. ഇത് രണ്ടും യേശുവിൽ പൂർത്തിയായതുമാണ്. അവൻ ജനതകൾക്ക് പ്രകാശമാണ്. ആ പ്രകാശത്തിന് വേണ്ടിയാണ് ജനങ്ങൾ കാത്തിരിക്കുന്നത്. അവൻ്റെ പ്രകാശത്തിൽ ജനതകൾ സഞ്ചരിക്കും. അങ്ങനെ പ്രകാശം നൽകുന്നത് യേശുവിൻ്റെ പീഡാനുഭവവും മരണവും ഉത്ഥാനവും വഴിയാണ്. കുരിശിരുന്ന് പ്രസരിക്കുന്ന പ്രകാശമാണ് വാസ്തവത്തിൽ പുൽക്കൂട്ടിലും പ്രസരിച്ചത്. ആ പ്രകാശമാണ് നമ്മളെയും വഴി നടത്തുന്നത്. ആ പ്രകാശത്തിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുക. തമസോമ ജ്യോതിർഗമയ എന്ന പ്രാർത്ഥനയുമായി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, അങ്ങയുടെ പുത്രനെ ഞങ്ങൾക്ക് രക്ഷകനായി, പ്രകാശമായി, ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി അവിടുന്ന് നയിക്കുമെന്ന് 600 മുമ്പേ മുൻകൂട്ടി അറിയിച്ചിരുന്നുവല്ലോ. സഹനദാസനിലൂടെ അവിടെ ഞങ്ങൾക്ക് നൽകുന്ന ഈ വലിയ സന്ദേശം അത് യേശുവിൽ പൂർത്തിയായി എന്ന് മനസ്സിലാക്കാൻ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ തുറന്നു തരണമേ. ഞങ്ങളുടെ പാപങ്ങൾ അതിൻ്റെ ശിക്ഷ ഏറ്റെടുത്ത് ഞങ്ങൾക്ക് രക്ഷ നൽകുന്ന കർത്താവായ യേശുവെ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. അങ്ങ് നൽകുന്ന പ്രകാശം ജനതകൾക്കെല്ലാം പ്രകാശമായി കടന്നു വരാൻ, എല്ലാവരിലേക്കും അങ്ങയുടെ കുരിശിൻ്റെ പ്രകാശം എത്തുവാൻ, അങ്ങ് നൽകുന്ന നിത്യജീവൻ്റെ പ്രകാശം എല്ലാവരിലും പ്രസരിക്കുവാൻ കർത്താവെ അവിടുന്ന് തന്നെ ഇടയാക്കണമേ. അങ്ങയുടെ തിരുപ്പിറവി ഞങ്ങൾക്കെല്ലാവർക്കും പ്രകാശത്തിൻ്റെ ആഘോഷമാകട്ടെ, ഞങ്ങൾക്ക് ജീവൻ്റെ പാതയാവട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.